പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുമ്പിൽ അവനെ അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കൊണ്ട് സന്തോഷിച്ചു. മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല. ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവനൊരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മകനെ വഷളാക്കുന്നവന് മുറിവ് വെച്ച് കെട്ടേണ്ടി വരും. അവന്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരുക്കാത്ത കുതിര ദുശാട്ടിയും കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നെ ഇഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടെ ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ച് പല്ല് ഞെരിക്കും. അവന് യൗവനത്തിൽ അധികാരം നൽകിയോ അവന്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായിത്തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. മകന്റെ ലജ്ജാകരമായ പ്രവൃത്തി നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ആരോഗ്യദൃഢഗാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ. ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തേക്കാളും. ശരീരത്തിന്റെ ആരോഗ്യത്തേക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിലുപരിയായ സന്തോഷമോ ഇല്ല. ദുരിതപൂർണമായ ജീവിതത്തേക്കാൾ മരണവും മാറാരോഗത്തേക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ്. വിശപ്പില്ലാത്തവന് മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയാണ്. വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഭുജിക്കാനോ ഹ്രാണം ആസ്വദിക്കാനോ അതിന് കഴിവില്ല. കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ. അവൻ ഭക്ഷണ പദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു. കന്യകയാലിംഗനം ചെയ്തിട്ട് വിളിപ്പിക്കുന്ന ശണ്ഠനെ പോലെ തന്നെ. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദ ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. ധനത്തിലുള്ള അതിശ്രദ്ധ ആരോഗ്യം നശിപ്പിക്കുകയും അതേക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉറക്കമില്ലാതാക്കുകയും ചെയ്യുന്നു. ഉത്കണ്ഠ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും കഠിന രോഗനിദ്രയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ധനികൻ പണം കുന്നുകൂട്ടാൻ അധ്വാനിക്കുന്നു. വിശ്രമവേളയിൽ അവൻ സുഖഭോഗങ്ങളിൽ മുഴുകുന്നു. ദരിദ്രൻ അധ്വാനിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണ്. വിശ്രമിച്ചാൽ അവന് ദാരിദ്ര്യം വർദ്ധിക്കും. സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല. പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. സ്വർണ നിമിത്തം പലരും നശിച്ചിട്ടുണ്ട്. നാശത്തെ അവർ മുഖാഭിമുഖം ദർശിക്കുന്നു. അതിനുവേണ്ടി ജീവിതം അർപ്പിച്ചിരിക്കുന്നവർക്ക് അത് കെണിയാണ്. ഭോഷന്മാർ അതിൽ വീഴും. കുറ്റമറ്റവനും സ്വർണത്തെ കാംക്ഷിക്കാത്തവനുമായ ധനവാൻ അനുഗ്രഹീതനാണ്. അങ്ങനെയുള്ളവൻ ആരുണ്ട്? അവനെ ഞങ്ങൾ അനുഗ്രഹീതൻ എന്ന് വിളിക്കും. സ്വജനമധ്യേ അവൻ അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നു. ഈ വിധം പരീക്ഷിക്കപ്പെട്ട് കുറ്റമറ്റവനായി കാണപ്പെട്ടവൻ ആരുണ്ട്? അവനെ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ടും അത് ചെയ്യാത്തവനും ആരുണ്ട്? അവന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. സമൂഹം അവന്റെ ഔദാര്യത്തെ പുകഴ്ത്തുകയും ചെയ്യും. മഹാനായ ഒരുവനോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആർത്തി കാണിക്കുകയും എത്ര വിഭവസമർത്ഥമെന്ന് പറയുകയും ഇരുത്. അത്യാഗ്രഹമുള്ള കണ്ണ് ദൂഷിച്ചതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ കൊതിയുള്ളതായ സൃഷ്ടികളിൽ എന്താണുള്ളത്? അത് നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. കാണുന്നതിനൊക്കെ കൈനീട്ടരുത്. ഭക്ഷണമേശയിൽ അയൽക്കാരനെ ഉന്തിമാറ്റരുത്. അയൽക്കാരന്റെ വികാരത്തെ വിധിക്കുന്നതിന് മുമ്പ് സ്വന്തം വികാരത്തെ കണക്കിലെടുക്കണം. ഓരോ സംഗതിയും ആലോചിച്ച് ചെയ്യുക. നിനക്ക് വിളമ്പുന്നത് മനുഷ്യോചിതമായി ഭക്ഷിക്കുക. ആർത്തിയോടെ ചവച്ചാൽ അവജ്ഞാപാത്രമാകും. ആദ്യം ഭക്ഷിച്ചു നിർത്തുന്നതാണ് മര്യാദ. മതിവരായിക കാണിക്കുന്നത് നിന്നയ്ക്ക് കാരണമാകും. അനേകം പേരോടുകൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുമ്പേ നീ ഭക്ഷിച്ചു തുടങ്ങരുത്. സംസ്കാര സമ്പന്നൻ അമിതമായി ഭക്ഷിക്കുന്നില്ല. അവന് ഉറക്കം അനായാസമാണ്. മിതമായി ഭക്ഷിക്കുന്നവൻ നന്നായി ഉറങ്ങുന്നു. അവൻ ഉന്മേഷവാനായി രാവിലെ ഉണരുന്നു. അമിത ഭക്ഷണം നിദ്രാരാഹിത്യവും ദഹനക്ഷയവും ഉദരവേദനയും ഉളവാക്കുന്നു. അമിതമായി ഭക്ഷിച്ചാൽ ഛർദിച്ചു കളയുക, ആശ്വാസം ലഭിക്കും. മകനെ, എന്റെ വാക്കു കേൾക്കുക, അത് അവഗണിക്കരുത്. അവസാനം നീ അതിന്റെ വിലയറിയും. ഏത് ജോലിയും ഉത്സാഹപൂർവ്വം ചെയ്യുക. നിന്നെ രോഗം ബാധിക്കുകയില്ല. ഭക്ഷണ നിർലോഭം നൽകുന്നവനെ എല്ലാവരും പുകഴ്ത്തും. അവന്റെ ഔദാര്യത്തെ കുറിച്ചുള്ള അവരുടെ പ്രശംസ വിശ്വസനീയവുമാണ്. ഭക്ഷണം നൽകുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനെ ആളുകൾ പഴിക്കും. അവന്റെ അല്പത്വത്തെ കുറിച്ചുള്ള അവരുടെ പരാതി സത്യമാണ്. വീഞ്ഞു കുടിച്ച് ധീരത പ്രകടിപ്പിക്കാൻ ശ്രമിക്കേണ്ട. വീഞ്ഞ് അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. ഉരുക്കിന്റെ പദം ചൂളയിൽ തെളിയുന്നു. അഹങ്കാരിയുടെ കലഹത്തിൽ വീഞ്ഞ് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. മിതമായി കുടിച്ചാൽ വീഞ്ഞ് മനുഷ്യന് ജീവൻ പോലെയാണ്. വീഞ്ഞ് കുടിക്കാത്തവന് എന്ത് ജീവിതം? അത് മനുഷ്യന്റെ സന്തോഷത്തിന് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഉചിതമായ സമയത്ത് മിതമായി കുടിച്ചാൽ വീഞ്ഞ് ഹൃദയത്തിന് സന്തോഷവും ആത്മാവിന് ആനന്ദവുമാണ്. അമിതമായാൽ വീഞ്ഞ് ഇടർച്ചയും പ്രലോഭനവും ഉണ്ടാക്കുന്ന തിക്താനുഭവമാണ്. ഉന്മത്തത വിട്ടിയെ കോപിപ്പിച്ച് നാശത്തിലെത്തിക്കുന്നു. അത് അവന്റെ ശക്തി കെടുത്തി മുറിവ് വർദ്ധിപ്പിക്കുന്നു. വീഞ്ഞ സൽക്കാര വേളയിൽ അയൽക്കാരനെ ശാസിക്കരുത്. ആഹ്ലാദ പ്രകടനങ്ങളിൽ അവനെ നിന്ദിക്കുകയും ചെയ്യരുത്. അവനെ ശകാരിക്കുകയോ നിർബന്ധിക്കുകയോ അരുത്. വിരുന്നീ മുഖ്യാതിഥിയാണെങ്കിൽ കേമത്വം നടിക്കാതെ അവരിൽ ഒരുവനെ പോലെ പെരുമാറുക. അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ നീ ഇരിക്കാവൂ. കർത്തവ്യം നിർവഹിച്ചതിന് ശേഷം സ്വസ്ഥാനത്തിരുന്ന് അവരോടൊത്ത് ആഹ്ലാദിക്കുക. നിന്റെ സമർത്ഥമായ നേതൃത്വത്തിന് അവർ നിന്നെ അഭിനന്ദിക്കും. നിങ്ങളിൽ പ്രായം കൂടിയവർ സംസാരിക്കട്ടെ, അതാണ് യുക്തം. ശരിയായ അറിവോടുകൂടി സംസാരിക്കുക. എന്നാൽ സംഗീതത്തിന് തടസ്സമാകരുത്. വിനോദ പരിപാടികൾക്കിടയിൽ സംസാരിച്ചു കൊണ്ടിരിക്കരുത്. അനവസരത്തിൽ സാമർത്ഥ്യം പ്രകടിപ്പിക്കരുത്. വീഞ്ഞ സൽക്കാരത്തിലെ സംഗീതം സ്വർണത്തിൽ പതിച്ച മാണിക്യം പോലെയാണ്. വീഞ്ഞ സൽക്കാര വേളയിലെ ശ്രുതിമധുരമായ സംഗീത സ്വർണ്ണാഭരണത്തിലെ മരുതകമുദ്രയാണ്. യുവാവേ, ആവശ്യം വന്നാലേ സംസാരിക്കാവൂ. അത് ഒന്നിലേറെ തവണ നിർബന്ധിച്ചാൽ മാത്രം. ഒതുക്കി പറയുക. കുറഞ്ഞ വാക്കുകളിൽ വളരെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക. അറിവുള്ളവനും എന്നാൽ മിതഭാഷിയുമായിരിക്കുക. മഹാന്മാരോട് ഇടപെടുമ്പോൾ തുല്യത ഭാവിക്കരുത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ പുലമ്പിക്കൊണ്ടിരിക്കുകയും ഇരുത്. ഇടിക്ക് മുമ്പേ മിന്നൽ കാണുന്നത് പോലെ വിനയശീലന്റെ മുമ്പിൽ കീർത്തി പരക്കുന്നു. തക്ക സമയത്ത് പോവുക, അവസാനത്തിലാകരുത്. വേഗം വീട്ടിൽ പോവുക, തങ്ങി നിൽക്കരുത്. അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക. എന്നാൽ അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത്. തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഇക്കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവനെ കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവർ അതിൽ സംതൃപ്തി കണ്ടെത്തും. എന്നാൽ കപട നാട്ടുകാരൻ അതിൽ തട്ടിവീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാൻ ഒരു നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്ദ്യനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്, പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടിവീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസം അരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവനെ നഷ്ടം വരികയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ഞാൻ ഈ നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും. ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവന് വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായേ സംസാരിക്കാവൂ, അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക. വിട്ടിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്. അവന്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതണ്ടു പോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിട്ടുകുതിരയെ പോലെയാണ്. ആര് പുറത്തിരുന്നാലും അത് ഹേഷാരവം മുഴക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാവുന്നത് എങ്ങനെ? കർത്താവിന്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്നാണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സംപൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്. ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് തന്റെ ജ്ഞാനത്തിന്റെ പൂർണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ചു. മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും. അത്യുന്നതന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം ആരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ശ്രേഷ്ഠന്മാരെ, സമൂഹ നേതാക്കളെ, എന്റെ വാക്ക് കേൾക്കുവേൻ. ജീവിതകാലത്തൊരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേൽ അധികാരം കൊടുക്കരുത്. വസ്തുവകകളും നൽകരുത്. നീ മനസ്സുമാറി തിരികെ ചോദിച്ചേക്കാം. ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. ജീവിതാന്ത്യത്തിൽ മരണനാഴികയിൽ സ്വത്ത് ഉപയോഗിച്ചു കൊടുക്കുക. കഴുതയ്ക്ക് തീറ്റിയും വടിയും ചുമടും, ദാസന് ആഹാരവും ശിക്ഷയും ജോലിയും. അടിമയെ കൊണ്ട് വേല ചെയ്യിച്ചാൽ നിനക്ക് വിശ്രമിക്കാം. അലസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും. നുകവും ചാട്ടയും കാളയെ തലമുനിപ്പിക്കും. പീഡനയന്ത്രവും പ്രഹരങ്ങളും അനുസരണമില്ലാത്ത അടിമയെയും. അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക. അലസത തിന്മകൾ വളർത്തുന്നു. അവനെ കൊണ്ട് പണിയെടുപ്പിക്കുക. അതാണ് അവന് യോജിച്ചത്. അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ ചങ്ങലയുടെ ഭാരം കൂട്ടുക. ആരോടും അളവ് വിട്ട് പെരുമാറരുത്. അനീതി കാണിക്കുകയും അരുത്. നിനക്ക് ഒരു ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെ പോലെ കരുതണം. നീ അവനെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക. അവനെ നിനക്ക് നിന്നെ പോലെ തന്നെ ആവശ്യമാണ്. നീ അവനോട് ക്രൂരമായി പെരുമാറുകയും അവൻ ഒളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച് നീ ഏത് വഴിക്ക് പോകും? അവിവേകിയുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ്. സ്വപ്നങ്ങൾ ഫോഷന്മാർക്ക് ചിറകു നൽകുന്നു. സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ നിഴലിനെ പിടികൂടുന്നവനെ പോലെയും കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്. സ്വപ്നത്തിലെ ദർശനം യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമാണ്. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി ഉണ്ടാകുമോ? അസത്യത്തിൽ നിന്ന് സത്യവും. ഗർഭിണിയുടെ ഭാവന പോലെ ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ്. അത്യുന്നതിൽ നിന്നുള്ള ദർശനമില്ലെങ്കിൽ അതിനെ അവഗണിക്കുക. സ്വപ്നങ്ങൾ അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. അത്തരം വഞ്ചനകൾ കൂടാതെ നിയമം നിറവേറ്റാം. സത്യസന്ധമായ ചുണ്ടുകളിൽ വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നു. വിദ്യാസമ്പന്നൻ വളരെ കാര്യങ്ങൾ അറിയുന്നു. അനുഭവസമ്പന്നൻ വിവേകത്തോടെ സംസാരിക്കുന്നു. അനുഭവജ്ഞാനമില്ലാത്തവന് അറിവ് കുറയും. യാത്ര ചെയ്തിട്ടുള്ളവൻ കഴിവുറ്റവനാകുന്നു. യാത്രയിൽ ഞാൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും മാരകമായ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്. എന്നാൽ അനുഭവജ്ഞാനം എന്നെ രക്ഷിച്ചു. ദൈവഭക്തന്റെ ജീവൻ നിലനിൽക്കും. അവന്റെ പ്രത്യാശ അവന്റെ രക്ഷകനിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ സ്ഥിരത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ളതാങ്ങും. ചൂടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലിയർപ്പിച്ചാലോ അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്കെന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തിൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപോസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്ത് നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം മാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവിന്റെ പ്രതിഫലം നൽകുന്നവൻ, കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്, അവിടുന്ന് സ്വീകരിക്കയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്, കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുകയില്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിലെത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകിയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ഭിക്ഷാരിയുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുകയും അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൾ തകർത്തുകൊള്ളുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കൊത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനെ അനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിൽ അവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവെ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങേ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ധരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശ മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദ്യജാതനെ പോലെ അങ്ങ് പരിഗണിച്ച് ഇസ്രയേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിര സ്ഥിതി ചെയ്യുന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാണെന്നു ബാറിക്കുമോ.
പിതാവിനും പുത്രനും നിശ്ചിതമുള്ള റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേകദൈവത്തിന്റെ വലിയൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് മദ്രാസരത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോട് നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വള്ളസ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനെ വീണ്ടും ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നതോടൊപ്പം മഹാപരിശുദ്ധന്റെ കൃപാവത്തെങ്കിൽ സവിനയം ശിരസറ സമർപ്പിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് സജീവമായി നേർത്ത് നടക്കുന്ന ഭദ്രാസനത്തിന്റെ മത്രാപൂരത്തെ ഈ ധന്യമാർന്ന ശുശ്രൂഷയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധകരായ വൈദികരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ഫിലിപ്പോസിനെയും അതുപോലെ സന്തോഷത്തിനെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ധന്യമാർഗ ശുശ്രൂഷയില് നിരന്തരം സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധത്തോടും ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന കൊല്ലഭദ്രാസനത്തിലെ വൈദികനായിരിക്കുന്ന വൈ ജോണസിനെയും ഈ ധന്യവാർത്ത ശുശ്രൂഷയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 262 ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കുക. 262 ഗീതം. എനിക്ക് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരോടും ഒരു റിക്വസ്റ്റ്, എല്ലാ പ്രാവശ്യം പറയുന്നതാണെങ്കിലും വീണ്ടും പറയാനുള്ളത്, ദയവായിട്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഫോണ് നിങ്ങൾ കേൾക്കുന്ന അവസരത്തിൽ അത് മ്യൂട്ട് ചെയ്യേണ്ട കോണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഒരു പക്ഷേ പലരും അറിയാതെയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാം. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് അവശബ്ദങ്ങളൊക്കെയും നമ്മൾ ഇതിനകത്ത് കടന്നു വരുമ്പോൾ അത് കേൾവിക്കാർക്ക് അതൊരു പ്രയാസമായിരിക്കും അത് കേൾക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ക്ഷമിക്കണം. കഴിവതും നിങ്ങളുടെ ഫോണുകൾ മ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് നടക്കുക. 262 ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. കണ്ണുനീരെന്ന് മാറുമോ വേദനകളെന്ന് മാറുമോ? ഈ ലോകത്തിൽ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഞാൻ നേടിയതൊക്കെ ഈ മൃത്യതയാണ്. പക്ഷെ അനശ്വരമായ കൃപകൾ എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ലഭിക്കുന്നതാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗീതം. ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമാകാതെ വരാൻ പോകുന്ന ലോകത്തിലേക്കുള്ള ഒരുക്ക കാലമായി ഈ ലോകത്തെ കാണുകയും അതിനെ നേടിയെടുക്കത്തക്കവണ്ണം ജീവിതത്തിന്റെ സമയങ്ങളെയൊക്കെ വിശുദ്ധിയിൽ ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു പാട്ടാണ് ദൈവസന്നിധി നമുക്ക് ചേർന്ന ഈ ഗീത സമർപ്പിക്കുക. കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു നീങ്ങുമോ? കണ്ണുനീരെന്നു മാറുമോ വേദനകളെന്നു നീങ്ങുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണു നീരെന്നു മാറുമോ വേദനകളെന്നു തീരുമോ? ഒന്നുമില്ലായി നേടിയതെല്ലാം നിത്യയെ. ഈ ഗതിയിലൊന്നുമില്ലായി നേടിയതെല്ലാം നിത്യയെ. പരദേശിയാണുലകിൽ കൊള്ളുന്നേ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ
നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക്
വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണം.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക്
വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട്
ഞങ്ങളോട് കരുണ
ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
ഭാവേ നിനക്ക് സ്തുതി. ഭാവികളായ നിടിയാരോട് കരുണ ചെയ്യുന്ന മിശ്രാജാവേ
നിനക്ക് സ്തുതി.
പാറയ്ക്കുമോ
ക്രിസ്തനായ ഞങ്ങളുടെ പിതാവ്
നാം പരിശുദ്ധമാപ്പെടണമേ.
നിന്റെ രാജ്യം വരേണമേ. നിന്റെ
ഭൂമിയിൽ വാടണമേ.
ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോണമേ.
ഞങ്ങളോടക്കാരോട് ഞാൻ ശ്രമിച്ചതുപോലെ
ഞങ്ങളുടെ കടങ്ങളും
ഞങ്ങളോട് ക്ഷമിക്കണം.
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ആ ദിവസം ഞങ്ങളെ കൊള്ളണമേ. അതുകൊണ്ട് നല്ല രാജ്യശക്തിയും മഹത്വവും സ്നേഹിക്കുന്ന
കൊള്ളാം.
നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
ഭർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ ആഴ്ചപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ നമ്മുടെ ഭർത്താവിന്റെ വിജയം ആഴ്ചപ്പെട്ടവളാകുന്നു. പാറയ്ക്കുമോർ ബർബരന്മാരും ദൈവമില്ലാത്തവരും ആത്മാക്കളുടെ സാക്ഷാൽ വൈദ്യൻ നീ മാത്രമാകുന്നു എന്ന് നിന്നെ തിരിച്ചറിയുവാനും നിങ്ങൾ അഭയം പ്രാപിപ്പാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദേവാനായ കർത്താവേ, ഞങ്ങൾ നിന്നെ വെറുപ്പിക്കുകയും ശത്രുവിനനുസരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്പമൊന്നുമല്ലെന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഇതാ ഞങ്ങൾ മരിച്ചവരായിരിക്കുന്നു. മനുഷ്യൻ കരുണയില്ലാത്തവനായിരിക്കെ അന്യോന്യം കരുണ ചെയ്യണമെന്ന് നീ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വളരെ കരുണയും ദയുള്ളവരുമായ കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിങ്ങൾ സാധ്യമല്ലാത്തൊന്നുമില്ലല്ലോ. നീ കരുണയുടെ ഉറവിടവനാകുന്നുവല്ലോ. എന്റെ ഹൃദയവും എന്റെ ജഡവും ഞെരുക്കത്തിലിരിക്കുന്നത് കൊണ്ട് എന്നോട് ഉത്തരമാരുടെ ചെയ്യണമേ. കരുണയുള്ള കർത്താവേ, ജീവിപ്പാൻ നിവൃത്തിയില്ലാത്തവണ്ണം ഞാൻ അയച്ചിരുന്നിരിക്കുന്നതിനാൽ നീ എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ സർവശിക്ഷയ്ക്ക് യോഗ്യനാണെന്ന് എനിക്കറിയാം. നീ അകൃത്യങ്ങൾക്ക് വേണ്ടി ഉത്തരം പറവാൻ ന്യായവിധത്തിൽ ഞാൻ യോഗ്യനല്ല. എന്നെക്കുറിച്ച് വിലപിക്കുന്നതിന് ഭൂലോകത്തെ മുഴുവനും ഞാൻ വിളിച്ചാലും സാധ്യമല്ല. അതിനാൽ കർത്താവേ, നിന്റെ കരുണയോട് ഞങ്ങൾ സങ്കടം ബോധിപ്പിക്കുകയും നിന്റെ കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ കോപത്താൽ ഞങ്ങളെ ശാസിക്കരുത്. നിന്റെ ക്രോധത്താൽ ഞങ്ങളെ ശിക്ഷിക്കരുത്. നീതിയുള്ള ശിക്ഷാവിധിയാൽ ഞങ്ങളെ നീ അതിവേദനപ്പെടുത്തരുത്. ഞാൻ എല്ലാ മനുഷ്യരെക്കാൾ മഹാപാപിയാകുന്നു എന്ന് ഇത് പറയുന്നു. ഇനി എന്ത് ചെയ്യേണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എവിടേക്ക് ഓടി ഒളിക്കേണ്ടു? നിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ എവിടേക്ക് മറഞ്ഞിരിക്കേണ്ടു? എനിക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിപ്പാൻ ആരുള്ളൂ? ആകാശത്തിലേക്ക് നോക്കുവാൻ എനിക്ക് ധൈര്യമില്ല. സങ്കടമുള്ള ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടെ ആ ചുങ്കക്കാരനെ പോലെ ഞാൻ നിന്റെ അടുക്കൽ നിലവിളിക്കുന്നു. ആ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളെ കൈക്കൊള്ളണമേ. നിന്നെ ഉപേക്ഷിച്ച് പറഞ്ഞ ശേമോനോട് നീ നിരപ്പായതുപോലെ എന്നോട് നിരപ്പാകണമേ. എന്റെ കർത്താവേ, നിന്റെ തിരുശരീരം ഞങ്ങളെ ഭക്ഷിപ്പിക്കുകയും നിന്റെ തിരുരക്തം ഞങ്ങളെ കുടിപ്പിക്കുകയും നിന്റെ പരിശുദ്ധ തിരുനാമം ഞങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുകയും ചെയ്തുവല്ലോ. നീ എന്നെ അന്ധകാരത്തിൽ വസിപ്പാൻ വിട്ടുകളയരുത്. ഞാൻ നരകാത്മിക ഓഹരിക്കാരനായി തീരരുത്. ദുഷ്ടമാരുടെ കൂടെ കരുണയില്ലാത്ത അതിവേദന ഞാൻ അനുഭവിക്കുമാറാകരുത്. എന്നാലോ എന്റെ കർത്താവും ദൈവവുമേ, നിന്റെ തിരുവിഷപ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരുടെ കൂടെ എന്നേക്കും നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ആമീൻ.
മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, നമ്മുടെ ഈ ബുധനാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഈ ആഴ്ചയിലും നമുക്ക് ഒന്നിച്ചു കൂടുവാനും ദൈവവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥനയ്ക്കായി സമയത്ത് ഓർത്തിരിക്കുവാനും എല്ലാം ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ലോകം വളരെ ഭയാനകമായ തീവ്രവാദ ഭീഷണിയിലാണല്ലോ. രാവിലെ നാട്ടിൽ ഒരാളോട് സംസാരിച്ചത് എന്നോട് പറഞ്ഞു, തിരുമേനി ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നൊക്കെ കുറയ്ക്കണമെന്ന്. ഏത് ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടുന്നെന്ന് അറിയത്തില്ലല്ലോ. പക്ഷെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പാരീസിലെ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഈജിപ്തിലെ അടുത്ത സമയത്ത് റഷ്യയുടെ ഫ്ലൈറ്റ് തകർത്തത്, പാരീസിലെ സംഭവങ്ങൾ, ഇനിയും രാജ്യങ്ങൾ ഫ്രാൻസും റഷ്യയും എല്ലാം വളരെ ശക്തമായിട്ട് ISനെതിരെ തിരിച്ചടിക്കാനായിട്ട് നോക്കുമ്പോൾ, അതിലും ശക്തമായിട്ട് വാശിയിൽ, അങ്ങനെ വാശിയിൽ തീവ്രവാദം വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയത്തോടെ ജീവിക്കുന്ന രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അമേരിക്ക. അമേരിക്കയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയത്തോടെ ജീവിക്കുന്ന രാജ്യം. കാര്യം എല്ലാ ലോകത്തെ എല്ലാ വിഷയങ്ങളും അമേരിക്കയെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഒരു 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 കോണ്ടെക്സ്റ്റിലാണ് മനുഷ്യ ജീവിതം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ദൈവികമായ സമാധാനത്തിന് പ്രാർത്ഥിക്കുവാനും അത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാനും നിഷ്കളങ്കരായ സാധുക്കളായ മനുഷ്യർ തീവ്രവാദത്തിന് ബലിയാടായിത്തീരുന്നതിൽ നിന്നുമൊക്കെ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ് എന്നുള്ളത്. എല്ലാവരും ഈ തീവ്രവാദ ഭീഷണിയുടെ പരിധിക്കുള്ളിലാണ് ഇപ്പോൾ എല്ലാ മനുഷ്യരും. എല്ലാ മനുഷ്യരും ഇന്ന് ഇപ്പോൾ തീവ്രവാദ ഭീഷണിയുടെ പരിധിക്കുള്ളിലാണ്. കാരണം അത്രമാത്രം ശക്തമായ വാശി പ്രതാപവിശ്വാസികളെ ഈ മനുഷ്യൻ്റെ വാശിക്ക് അതീതമായി ദൈവികമായ സമാധാനത്തിൻ്റെ ഒരു നിറവിൽ സൃഷ്ടിയെ കാത്തുസൂക്ഷിക്കുവാൻ ദൈവം ഇടപെടണം എന്നുള്ളത്. അല്ലെങ്കിൽ വിവിധ സന്ദർഭങ്ങളിൽ പഴയ നിയമമൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മനുഷ്യന്റെ നിലവിളി കേട്ട് ദൈവം ഇടപെട്ട അനേകം സന്ദർഭങ്ങൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നിഷ്കളങ്കരായ മനുഷ്യരുടെ നിലവിളി കേട്ട് ദൈവം ഇടപെടുന്ന ഒരു പുതിയ കാല ഈ പുതിയ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്ന ഈ സമയം ദൈവമേ താമസിക്കരുത് എന്ന് പ്രാർത്ഥിക്കുവാൻ എന്നുള്ള ഒരു മുതല നമുക്കുണ്ട് എന്നുള്ളതും ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട വൈ ജോണച്ചനാണ്. അച്ഛൻ ശൂരനാട് സ്വദേശിയാണ്. കൊല്ലം ഭദ്രാസനത്തിൽപ്പെട്ട ശൂരനാട് സെന്റ് തോമസ് ഇടവകാംഗമാണ്. അച്ഛനും പച്ചമ്മയും കുറച്ചു നാളായിട്ട് അമേരിക്കൻ സന്ദർശനത്തിലായിട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ വിവിധ ദേവാലയങ്ങളിൽ അച്ഛൻ ഇപ്പോ ഇതിനകം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഡൽഹി ഭദ്രാസനത്തിലെ വൈദികനായിരുന്നു. കുറെ ദീർഘനാളായിട്ട് ഡൽഹി ഭദ്രാസനത്തിൽ വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കൊല്ലം ഭദ്രാസനത്തിലെ കല്ലട ഈസ്റ്റ് കല്ലട പള്ളിയിൽ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അച്ഛൻ്റെ ഈ അമേരിക്കയിലെ വിസിറ്റും എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒന്ന് സംബന്ധിക്കുകയും ധ്യാനം നയിക്കുവാൻ തക്കവണ്ണം അച്ഛൻ മനസ്സ് കാണിക്കുകയും ചെയ്യാനുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട വൈജോണച്ഛനെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ ധ്യാനം നയിക്കുന്നതിന് മുമ്പായിട്ട് ഗായക സംഘം ഒരു ഗാനം ആരംഭിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട വൈജോണച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 282 സമർപ്പിക്കാം. വരവിനി നല്ല സമയം വൃത്താവാക്കാതെ എന്നെ യേശു വിളിച്ചിടുന്നു. തിരുമനസ് നമ്മൾ ഓർപ്പിച്ചതുപോലെ ലോകം മുഴുവനും യുദ്ധത്തിന്റെയും യുദ്ധഭീഷണികളുടെ വ്യാകൃതിയിൽ കൂടി ഇങ്ങനെ കലങ്ങുമറിയുമ്പോൾ അതിന്റെയൊക്കെ മധ്യത്തിൽ നിന്നുകൊണ്ട് അല്പസമയം ദൈവസന്നിധിയിൽ ഇരിപ്പാനും ദൈവത്തോട് ചേർന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും ലഭിക്കുന്ന സമയം പരിശുദ്ധാത്മാ ഒരുക്കി തന്ന നിമിഷങ്ങളായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൻ്റെതാ താല്പര്യങ്ങളിൽ നമ്മുടെ സമയം വൃത്താവാക്കാതെ കർത്തൃസന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കാം. ദൈവസന്നിധിയിൽ ഈ ഗീതം ചേർന്ന് സമർപ്പിക്കാം.
വരുവീനി നല്ല സമയം വൃത്താവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃത്താവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു.
ധ്യാനത്തിനായിട്ട് വൈ ജോണസിനെ വളരെ സ്നേഹപൂർവ്വം ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
കർത്താവിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിമന്യ അലക്സിയോസ് മാധ്യമസിലുമേനി, മറ്റ് വൈദിക ശ്രേഷ്ഠ, ഈ പ്രാർത്ഥനയുടെ ചുമതലക്കാരായുള്ളവരെ, ഈ വചനം കേൾക്കുന്ന വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന സകല വിശ്വാസികളുമേ, നിങ്ങൾക്ക് ആത്മീയ വന്ദനം മുന്നാടി ചേരുന്നു. പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധ കന്യക മറിയാമിനെ നാം ദൈവപ്രസവത്രി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അനുകാലികമായിട്ടുള്ള ഒരു വിഷയമായതിനാൽ അടുത്ത ഞായറാഴ്ച ഇത് ഏവെങ്കിലും പ്രസംഗം കൂടിയാണ്, അതിന്റെ ഒരു മുന്നോടി എന്നുള്ള രീതിയിൽ മറിയാമിനെ കുറിച്ച് അല്പം ഒരു ശ്രേഷ്ഠമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. മറിയാം എന്ന വാക്ക് മാറ എന്ന വാക്കിൽ നിന്നും വന്നതാണ്. മാറ എന്ന വാക്കിന്റെ അർത്ഥം കയ്പ് എന്നാണ്. കയ്പിനെ മധുരമാക്കി തീർക്കുന്നതാണ് വിശുദ്ധ മറിയാം. ആദ്യം നമ്മൾ പാട്ടുപാടി കേട്ടു, കണ്ണുനീരെന്ന് എന്ന് മാറുമോ, വേദനകൾ എന്ന് തീരുമോ, കഷ്ടപ്പാടിന് കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണമേ എന്ന് നമ്മൾ പാട്ടുപാടി. ക്രൈസ്തവ വിശ്വാസികൾക്ക് കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ടാകും. എങ്കിലും നല്ല പ്രത്യാശയോടുകൂടി ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളോട് അരുളിച്ചെയ്യുകയാണ്. വിശുദ്ധ റോമർക്കന്റെ ലേഖനം 12:5 3 വാക്യത്തിൽ പറയുന്നു, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ഈ കഷ്ടതകൾ ദൈവം നമുക്ക് തരുന്നത് നല്ലതിനു വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ്, ദൈവത്തെയും മധ്യസ്ഥരെയും ഒക്കെ ഓർക്കാനുള്ള ഒരു ഉപാധിയാണ്. അതുകൊണ്ട് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്ന ക്രൈസ്തവരെയാണ് നമ്മൾ ഇന്ന് ദൈവത്തിനുമുമ്പ് നമ്മൾ കാണുന്നത്. മാതാവ് നമ്മൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥത നടത്തുമ്പോൾ ആ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കൈപ്പിനെ അത് മധുരമുള്ളതാക്കി തീർക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. മാതാവിനെ മധുരമാക്കി തീർക്കുന്ന വിശുദ്ധ മറിയമ്മനെയാണ് നാം ഇപ്പോൾ ശരണം പ്രാപിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ആറ് മറിയമ്മമാരെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിന്റെ അമ്മ മറിയം, മഗ്ദലക്കാരത്തെ മറിയം, യാക്കോബ് യോസേയുടെ അമ്മ മറിയം, മാർത്തയുടെ സഹോദരി മറിയം, യോഹന്നാൻ മർക്കോസിന്റെ അമ്മ മറിയം. വിശുദ്ധ റോമർക്ക് ജലേനം 16-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്ന മറ്റൊരു മറിയം എന്ന മറിയം. ഇവരിൽ കൃപകളും അനുഗ്രഹങ്ങളും അധികമായിട്ട് ലഭിച്ചിട്ടുള്ളത് കർത്താവിന്റെ അമ്മയ്ക്കാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ ദൈവ മാതാവ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം എന്ത് കഷ്ടം വന്നാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട് എന്നുള്ളത് ഓർക്കുക. എവറിഥിങ് മൈനസ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഈക്വൽസ് നത്തിങ്. എല്ലാം ദൈവത്തോടു കൂടെ നമ്മുടെ ചിന്ത ആകുന്നതെങ്കിൽ ദൈവം എല്ലാ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് കഷ്ടത ഒന്നുമില്ല എന്നുള്ളത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെ ഒരു അനുഭവമാണ്. കഷ്ടത ഇല്ലാത്ത ഒരു ജീവിതവും ആർക്കും ഉണ്ടാകില്ല. കഷ്ടത നമുക്ക് സമാധാനം തരുന്ന ഒരു അനുഭവമാണ് എന്ന് ഓർക്കുക. രണ്ടാമത്തെ കാര്യം സൂചിപ്പിക്കുന്നത് കൃപ. കൃപ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമായി തീരണമെങ്കിൽ കരുണയുള്ളവരായി ജീവിപ്പാൻ ഇടയാകണം. കൃപയെന്നാൽ ദൈവത്തിൽ നിന്നും അനർഹമായി ലഭിക്കുന്ന ഒന്നാണ് കൃപ. കൃപ വിശുദ്ധ വേദപുസ്തകത്തിൽ കാറിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ഉള്ളതാണ്. രണ്ടു മൂന്ന് വാക്കുകളാണ് ഈ കാറിയോസ് എന്ന ഗ്രീക്ക് പദത്തെ സൂചിപ്പിക്കുന്നത്. ശാലീനത, സ്നേഹം, താഴ്മ, ഈ വക കാര്യങ്ങളാണ് കാറിയോസ് എന്ന പദത്തിൽ കൂടെ സൂചിപ്പിക്കുന്നത്. ശാലീനതയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വളരെ വിശാലമായിട്ടൊന്നും പറയുന്നില്ല, കമ്പി വാചകത്തിൽ കൂടെ പറഞ്ഞു നിർത്തുകയാണ്. പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വേഷവിധാനത്തിലും ശാലീനതയുള്ളവളായിരുന്നു മറിയം. പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വേഷവിധാനത്തിലും ശാലീനത നിറഞ്ഞവളായിരുന്നു വിശുദ്ധ മറിയം. അവൾ സ്നേഹമുള്ളവളായിരുന്നു. രണ്ടാമത്തെ സ്നേഹം, ദൈവ സ്നേഹത്തിലും മനുഷ്യ സ്നേഹവും സമൂഹ സ്നേഹവും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ കന്യക മറിയം. ദൈവ സ്നേഹവും മനുഷ്യ സ്നേഹവും സമൂഹ സ്നേഹവും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ മറിയം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. മൂന്നാമത്തെ താഴ്മ, ഹ്യൂമാനിറ്റി, ഹ്യൂമിനിറ്റി. ഹ്യൂമിനിറ്റി ഈസ് ദ മദർ ഓഫ് മദർ ഓൾ വിർച്യൂസ്. ഹ്യൂമിനിറ്റി ഈസ് ദ മദർ ഓൾ വിർച്യൂസ്. എല്ലാ നന്മകളുടെയും വിനയമാണ് താഴ്മ. താഴ്മ നമ്മൾ ഉണ്ടാകണമെങ്കിൽ മൂന്നോ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബിയോണ്ട് യുവർ ബോഡി, ബെൻഡ് യുവർ ബോഡി. നമ്മുടെ ബോഡിയെ വഴങ്ങണം, കുനിയണം. മെൻഡ് യുവർ മനസ്സിനെ ദൈവികമായുള്ളതായി തീർക്കണം. അതേപോലെ തന്നെ എൻഡ് യുവർ ഈഗോ, ഈഗോയെ അവസാനിപ്പിക്കണം. ഫൈനലായിട്ടുള്ളത് ഫൈൻഡ് യുവർ ഗോഡ്, ദൈവത്തെ കാണണം. ഇതിൽ ദൈവമാതാവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. ഫൈൻഡ് യുവർ ഗോഡ്. ബോഡി ബെൻഡ് ചെയ്യണം, മനസ്സ് ശാന്തതയുള്ളതാക്കണം, ഈഗോയെ മനസ്സിൽ നിന്ന് മാറ്റണം. എങ്കിൽ മാത്രമേ ദൈവ ആത്മാവ് അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധ്യമായി തീരുന്നുള്ളൂ. ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശാരീരാത്മ മനസ്സിനെ ദൈവത്തിൽ പ്രവേശിച്ച് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്ന് സ്വയം സമർപ്പിക്കുന്ന ഒരു വ്യക്തിത്വ മനോഭാവമുള്ളവളായിരുന്നു വിശുദ്ധ കന്യക മറിയ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവത്തിന്റെ വാക്കാണ് അവരുടെ അവൾ ഗ്രഹിച്ചതും അവൾ തയ്യാറായതിനാൽ അവൾക്ക് രക്ഷകനെ ഗർഭം ധരിക്കുന്നതിനുള്ള ഭാഗ്യം അവൾക്ക് ലഭിച്ചു. ആ രക്ഷകന്റെ പിറവി മൂലം ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സ്ത്രീകളുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന സുവിശേഷം പൂർത്തീകരിക്കപ്പെട്ടു. പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് അവൾ ദൂതനോട് ചോദിച്ചപ്പോൾ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് ദൂതൻ പറയുകയും ദൈവപുത്രനെ ഉദരത്തിൽ പേറാനുള്ള ആ ഭാഗ്യം അത് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ദൈവാത്മാവിനെ തിയോട്ടോക്കോസ് ദൈവപ്രസവത്രി എന്ന ബഹുമതി ലഭിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ അളമറ്റ കൃപകളാലും മാതാവിനെ ഓർക്കുന്ന ഈ അവസരത്തിൽ, മധ്യസ്ഥയോട് ഓർക്കുന്ന ഈ അവസരത്തിൽ നമ്മൾക്കെല്ലാവർക്കും ഓർക്കേണ്ട ഒരു വസ്തുത, കഷ്ടത പ്രയാസം എല്ലാം നമുക്ക് തരുന്നത് നല്ലതിനു വേണ്ടിയാണ്. സമാധാനം ഉള്ളിടത്തെ കഷ്ടതകൾ ഉണ്ടാകുകയുള്ളൂ, കഷ്ടത ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവപ്രസ്തുത്രി എന്ന ബഹുമതി ലഭിച്ച വിശുദ്ധ മാതാവിനെ ഈ ആവശ്യത്തിൽ നമ്മൾ ഉറക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിന്റെ അളവറ്റ കൃപകളും അനുഗ്രഹങ്ങളും ലഭ്യമായി തീരുന്ന ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഈ വചനം അറിയിക്കുന്നതിന് സഹായിച്ച എല്ലാ ചുമലക്കാരോടുമുള്ള ഈ പ്രാർത്ഥനയോഗത്തിനോട് സംബന്ധിക്കുന്നതിനുള്ള അവസരം ലഭിച്ചത് പ്രത്യേകമായിട്ടുള്ള നന്ദി ദൈവത്തോടെയും ചുമലക്കാരോടെയും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധ ദൈവമാതാവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വൈ ജോണച്ചൻ നടത്തിയ അനുഗ്രഹകരമായ ധ്യാനത്തിനായിട്ട് അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകം അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച അറിയിപ്പിന്റെ ഞായറാഴ്ചയാണ്. അതാണ് കോണ്ടെക്സ്റ്റ്, അച്ഛനിന്നത് പറയാൻ ഉണ്ടായ കോണ്ടെക്സ്റ്റ് അതാണ്. അടുത്ത ഞായറാഴ്ച അനൗൺസിയേഷൻ സൺഡേ എന്നാ പറയുന്നത്. അടുത്ത ഞായറാഴ്ച അറിയിപ്പിന്റെ ഞായറാഴ്ചയാണ്. കനിയമറിയാമനോട് ഗബ്രിയൽ മാലാഖ വന്ന വചനം പ്രസംഗിച്ച വചനം നൽകിയ അനൗൺസിയേഷൻ, ദ ഫീസ്റ്റ് ഓഫ് അനൗൺസിയേഷൻ ഉണ്ട്, വചനിപ്പ് പെരുന്നാളുണ്ട്. അതെന്താണെന്നറിയാം? മാർച്ച് ഇരുപത്തഞ്ചിന് പുറകോട്ട് 9 കാൽക്കുലേറ്റ് ചെയ്ത് മാർച്ച് 25 അനൗൺസിയേഷൻ പെരുന്നാളുണ്ട്. അത് എല്ലാ മാർച്ച് 25 ഏത് ദുഃഖവെള്ളിയാഴ്ച വന്നാലും നമ്മൾ പെരുന്നാളായിട്ട് കൊണ്ടാടുന്ന ആഴ്ച ദിവസമാണത്. മാർച്ച് 25 ഏറ്റവും വലിയ, അതാണ് പുതിയ നിയമ ചരിത്രത്തിന്റെ തുടക്കം അതാണല്ലോ. സത്യത്തിൽ നമ്മൾ ഈ ആഴ്ചകളിൽ ഇനി ഈ നമ്മൾ എല്ലാ ആഴ്ചകളിലും പുതിയ നിയമ ചരിത്രത്തിന്റെ തുടക്കങ്ങളാണ്. ഈ അടുത്ത ഞായറാഴ്ച കന്യാമറിയാമിനോട് ഗബ്രിയേൽ മാലാഖ വന്ന് ദൂതറിയിച്ച ആ സംഭവം നമ്മൾ ഓർക്കുമ്പോൾ അവിടെ പുതിയ നിയമ ചരിത്രം തുടങ്ങുകയാണ്. അവിടെയാണ് പുതിയ നിയമ ചരിത്രത്തിന്റെ തുടക്കം. ഗബ്രിയേൽ മാലാഖ വന്ന് കന്യാമറിയാമിനോട്, സത്യത്തിൽ ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു പെൺകുട്ടിയോട് വന്നിട്ട് അച്ഛൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന്, തിയോട്ടോക്കോസ് ദൈവത്തെ പ്രസവിച്ചവൾ. അതിനുവേണ്ടി ദൈവത്തെ പ്രസവിച്ചവൾ എന്ന് പറഞ്ഞ ഒരു മനുഷ്യ സ്ത്രീക്ക് അതിനുള്ള ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്ന അത് ഭൂമിയിലെ ഏറ്റവും വലിയ സംഭവമാണ്, മഹത്തായ സംഭവമാണത്. കന്യാമറിയാമിനോട് ഗബ്രിയേൽ മാലാഖ വചനിപ്പ് അറിയിച്ച അത് നസ്രയത്തിൽ വെച്ചാണ്. ഈ ഹോളിലാൻഡ് വിസിറ്റ് ചെയ്തവർ എന്റെ മുമ്പിൽ ഇരിക്കുന്ന, ഇപ്പൊ ഇവിടെ അരമനയിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന മനുഷ്യരെല്ലാവരും തന്നെ ഹോളിലാൻഡ് വിസിറ്റ് ചെയ്തവർ. അവർക്ക് അറിയാം അനൗൺസിയേഷൻ അവിടെ ഒരു നസ്രയത്തിലെ ദേവാലയമുണ്ട്, ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഗബ്രിയേൽ മാലാഖ കന്യാമറിയാമിന്റെ വീട് നിന്ന സ്ഥലമാണ്. അത് കത്തോലിക്ക സഭയുടെ ദേവാലയമാണ്. പക്ഷെ അതിന് തൊട്ട് മുകളിലായിട്ട് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, ഒരു ദേവാലയവും മൊണാസ്ട്രി എല്ലാം ആയിട്ട്. കന്യാമറിയാം അവിടെ വെള്ളമെടുക്കുന്നതിന് വേണ്ടി അവിടെ ചെന്ന് വെള്ളം എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗബ്രിയേൽ മാലാഖ ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്ന്. അവൻ പേടിച്ചുപോയി, കുടവും കളഞ്ഞിട്ട് ഓടി വീട്ടിൽ പോയി. ശബ്ദം സ്വാഭാവികമായിട്ടും ഈ ശബ്ദം കേൾക്കുമ്പോ പേടിച്ചു പോവല്ലോ. എന്നെയും അറിയാം, കുടവും കളഞ്ഞിട്ട് വീട്ടിൽ ഓടിപ്പോയി. അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് വീണ്ടും ഗബ്രിയേൽ മാലാഖ പറയുമ്പോ തുടക്കം എങ്ങനെ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് തുടങ്ങുന്നതിന്റെ കാരണം ഭയന്നിരിക്കുക. അവിടെ ആദ്യം ഇത് കേട്ട് ഭയന്ന് പേടിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ദൈവവചനം അല്ലെങ്കിൽ തന്നെയും പഴയ നിയമത്തിൽ ദൈവവചനം വരുമ്പോ പ്രത്യക്ഷ മനുഷ്യന് പ്രത്യക്ഷപ്പെട്ട് വെളിവാകുമ്പോ ഫിയർ നോട്ട് എന്ന് പറയുന്ന ഒരു അതിലൂടെ തുടങ്ങുന്നത് തന്നെ. ഫിയർ നോട്ട്, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ ശക്തീകരിക്കും, നീ പേടിക്കേണ്ട കാര്യം. ഇത് വലിയ ഒരു വിഷയമാണല്ലോ. കന്യാമറിയാമിന് ഗബ്രിയേൽ മാലാഖ വന്ന അത് മാത്രമല്ലല്ലോ പേടി എന്ന് പറയുന്നത്. ഈ നടക്കാനിരിക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ഇനി ഭയാനകമായ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഭയപ്പെടേണ്ട, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാലേ. ഈ നസ്രയത്തിലെ വീട്ടിൽ വളരെ സമാധാനത്തോട് കഴിഞ്ഞ ഒരു കുട്ടിയാ അല്ലേ? നസ്രയത്തിലെ വീട്ടിൽ വളരെ സമാധാനത്തോട് കഴിഞ്ഞ ഒരു 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 പെൺകുട്ടിയാണ് കന്യാമറിയ. പക്ഷെ ഈ വാക്ക് കേട്ടതിന് ശേഷം എന്തെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞു അല്ലെ? ഈ വാക്ക് കേട്ടതിന് ശേഷം എന്തെങ്കിലും സമാധാനം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? മരണം വരെ, മരണം വരെ എന്തെങ്കിലും നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും സമാധാനം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് സമാധാനമായിട്ട് അവിടെ കഴിഞ്ഞോണ്ടിരുന്ന വീട്ടിൽ വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് ഒരു വിഷയമില്ലാതെ കഴിഞ്ഞോണ്ടിരുന്ന സത്യത്തിൽ ഈ സമാധാനം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഈ അതാണല്ലോ ആദ്യത്തെ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ ശബ്ദം. അതാ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ ശബ്ദം. മറ്റേതൊക്കെ എഴുത്തുകാർ എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ലേ, അഡീഷൻസ്. പക്ഷെ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ ശബ്ദം നമ്മൾ പറഞ്ഞാൽ എന്താ? കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ഗബ്രിയേൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ കോൺവെർസേഷനാണ്, ഗബ്രിയേൽ മാലാഖയുടെ കോൺവെർസേഷനാണ്, ഗബ്രിയേൽ മാലാഖയും കന്യാമറിയാമും തമ്മിലുള്ള കോൺവെർസേഷനാണ് പുതിയ നിയമത്തിന്റെ ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത്. അതാണ് വചനം. വചനം വചനം ജഡം ധരിക്കുന്ന വലിയ പ്രക്രിയ അവിടെ നടക്കുന്നത്. അപ്പോ അത് ആ വചനം കേട്ടിട്ട് തുടങ്ങുമ്പോ അതെന്താ പറയുന്നത്? കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. പക്ഷെ എന്ത് സമാധാനം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മനുഷ്യര് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന പോലെ നമ്മൾ ഈ ലോകത്തും സമാധാനത്തെ പറ്റിയുള്ള നമ്മുടെ ഒരു ചിന്തകളുണ്ടല്ലോ. ഞാനിപ്പോ ഈ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയപ്പോ അങ്ങനെയാണല്ലോ പറഞ്ഞ്, യുദ്ധമില്ലാത്ത പിന്നെ ഭീകരതയില്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ സാധാരണ മനുഷ്യൽ സമാധാനം എന്നുള്ളത് നമ്മൾ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ആ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ നമ്മള് ഇന്ന് കരി ലോകം ഇന്ന് ഭീകരതയുടെ അതിന്റെ പിന്നെ ഭീകരതയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് സമാധാനം നഷ്ടപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്. കന്യാമറിയാം കേട്ടു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ദൈവകൃപ എന്നുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ രണ്ട് വാക്ക് പറഞ്ഞു, മൂന്ന് വാക്കുകൾ പറഞ്ഞായിരുന്നു. അറിയാം ഓർക്കുന്നതാണ്. ദൈവകൃപയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ മൂന്ന് വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിലെ ആദ്യത്തെ വാക്കാണ് ശാലീനത. അതിനെ ദൈവകൃപയുമായിട്ട് ബന്ധപ്പെട്ട് പഴയ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന മൂന്ന് പദങ്ങളുണ്ട്. ഒന്നാമത്തെ പദമാണ് ഹെൻ എന്നുള്ളത്. ഹെൻ അതിന്റെ വെർബൽ ഫോമാണ് ഹനാൻ. ഹെൻ അല്ലെങ്കിൽ ഹനാൻ. ഹനാൻ എന്നുള്ളതിന്റെ അർത്ഥം ബി ഗ്രേഷ്യസ് ടു എന്ന ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ബി ഗ്രേഷ്യസ് ടു എന്ന്. പക്ഷേ നമ്മൾ ഈ എബ്രായ ചിന്തയിൽ ഈ ഈ ഹനാൻ എന്നുള്ള പദം പഴയ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കോണ്ടക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കുമ്പോ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പദമാണ് അച്ഛൻ പറഞ്ഞ ശാലീനത എന്നുള്ളത്. ശാലീനത ആ കറക്റ്റ് വാക്കിന്റെ അർത്ഥം എന്തുവാ? ബി ഗ്രേഷ്യസ് ടു വേർഡ്. പക്ഷേ പഴയ നിയമത്തിൽ വേദപുസ്തകത്തിൽ ഹനാൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന കോണ്ടക്സ്റ്റിൽ നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മലയാളത്തിൽ നമുക്ക് കിട്ടുന്ന കറക്റ്റ് ആയിട്ടുള്ള പദമാണ് ശാലീനത. ദൈവമാതാവിൽ എന്തുണ്ടെന്ന് ഗബ്രിയൽ മലയാ പറഞ്ഞ് കൃപ നിറഞ്ഞവളെ അല്ലെ, അവളിൽ നിറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ ഒന്നാമത്തതാ ശാലീനത, ശാലീനത. കൃപ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൃപ നമ്മൾ പറയുന്നത് എന്തോ, വാട്ട് ഇസ് കൃപ? ആ കൃപ എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ ആ അതാ ശാലീനത എന്ന്. ശാലീനത എന്ന് പറഞ്ഞ എന്താ? ശാലീനത എന്ന് പറഞ്ഞാലേ നമ്മുടെ ഹൃദയത്തിലുള്ളതും പ്രവർത്തിക്കുന്ന ട്രാൻസ്പെറൻസി. അത് അതെ, ട്രാൻസ്പെറൻസി. അത് ഹൃദയവും പ്രവൃത്തിയും എല്ലാം ഒരുപോലുള്ള അതിനെ ശാലീനത എന്ന് പറയുന്നത്. ഹ്യൂമിനിറ്റി വേറൊരു പദം പറഞ്ഞായിരുന്നല്ലോ സാറിന്. പക്ഷെ ഇതെല്ലാം ഒന്നിച്ച് കിടക്കുന്ന ശാലീനത എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത, അല്ലെങ്കിൽ ചതിവിൽ നിർമ്മലത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഒരു ചതിവില്ല, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് മറ്റൊന്ന് പ്രവർത്തിക്കത്തില്ല. സത്യത്തിൽ ദൈവപുത്രന് അമ്മയാകണമെങ്കിൽ, ദൈവം വസിക്കണമെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയാണ് ഇത്ര വെയിറ്റ് ചെയ്ത്. ദൈവമാതാവിൽ കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവളുടെ ജീവിതത്തിൽ യാതൊരു കാപട്യവും ഇല്ല, കാപട്യമില്ലാത്ത അവസ്ഥ. ഒരു ഒരു കാപട്യവും ഇല്ല, ഒരു മറ്റ് മനുഷ്യരുടെ മുമ്പിൽ അവളല്ലാതെ വെളിപ്പെടുന്നില്ല, അവളുടെ ഉണ്മയിലല്ലാതെ വെളിപ്പെടുന്നു. ഹൃദയം മനുഷ്യർക്ക് കാണാവുന്ന അതിന് ആ അവസ്ഥയാണ് ട്രാൻസ്പെറൻസി, അല്ലെങ്കിൽ ശാലീനത, അല്ലെങ്കിൽ നിർമ്മലത എന്നൊക്കെ പറയുന്നത്. ഹാനാൻ എന്ന എബ്രായ പദത്തിന് എന്താ അർത്ഥം? രണ്ടാമത്തെ പദമാണ് സ്നേഹം. ആ സ്നേഹത്തിന് ഉള്ള പദം അല്ല, അത് അത് ഗ്രീക്ക്. ഹീബ്രു പദം ഞാൻ മറന്നുപോയി. മൂന്നാമത്തെ പദമാണ് ഹെസദ്, ഹീബ്രു പദം ഹെസദ്. ഹെസദ് മൂന്നാമത്തെ പദം ഹെസദ്. അത് 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 ഹ്യൂമിനിറ്റി എന്ന് പറയാം, കൈൻഡ്നെസ് എന്ന് പറയാം. കൈൻഡ്നെസ്, കൈൻഡ്നെസ്, കൈൻഡ്നെസ് എന്ന് പറയാം. ദൈവകൃപയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മൂന്ന് പദങ്ങളായിരുന്നു, മൂന്ന് പദങ്ങൾ. കൈൻഡ്നെസ്, കൈൻഡ്നെസ് അല്ലെങ്കിൽ ദയ, ഹ്യൂമിലിറ്റി, ഇതെല്ലാം ചേർത്ത് വരുന്ന സംഗതി. നമുക്കറിയാം ഈ കാനാവിലെ കല്യാണം വിരുന്നില്ലേ, അവിടെ ആളുകൾക്ക് പ്രയാസം ഉണ്ടായി, വിരുന്ന് വഴിക്ക് പ്രയാസം ഉണ്ടായി. വിരുന്ന് വഴിക്ക് പ്രയാസം ഉണ്ടായി കഴിയുമ്പോൾ സാധാരണ നമ്മളാണ് എന്താ പറയുന്നത്, ഓ അവൾക്ക് സംഭവിക്കണം ആ ഇങ്ങനല്ലേ. അവിടെ വരുന്ന എന്ത് ഉദ്ദേശത്തിൽ അവൾ എല്ലാരെയും കൂടി വിളിച്ചു കൂട്ടിയത്? അവൾ പാഠം പഠിക്കണം. ആളുകളുടെ അടുത്ത് ജാഡ കാണിക്കാൻ വേണ്ടിയല്ലേ ഈ ആ മനുഷ്യരെ വിളിച്ചു കൂട്ടി. എന്നിട്ട് എന്ത് സംഗതി കരുതാതിരുന്നത്? അവൾക്കിത് സംഭവിക്കണം. ഞാൻ പണ്ടേ വിചാരിച്ചിരുന്ന ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇതൊക്കെയല്ലേ മലയാളി മനസ്സെന്ന് പറയുന്നേ, അല്ലേ? ഒരു മലയാളിയുടെ മനസ്സിലാ. നമ്മളിപ്പോ എത്രയും സിവിലൈസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും ഇതൊക്കെയാ നമ്മുടെ മനസ്സിന്റെ എടുത്തിട്ടിരിക്കുന്നത്. മറ്റു മനുഷ്യരെ പറ്റി ഒരു മറ്റുള്ളവർ സമൂഹത്തിൽ ചെറുതാകാനായിട്ട് എന്തെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷം കണ്ടെത്തുന്നതാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് സ്വന്തം ബുദ്ധിമുട്ടിനേക്കാൾ കരുതലോടെ കാണുന്നത്, അതാണ് കൈൻഡ്നെസ് എന്ന് പറയുന്നത്. സ്വന്തം നമുക്കറിയാമല്ലോ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ കർത്താവ് എന്തൊക്കെ അതിശയങ്ങൾ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ഒരിക്കൽ പോലും ഈ അമ്മ ഈ മകനോട് തനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല, വേദപുസ്തകം പറയുന്നില്ല. ഒരിക്കൽ പോലും വേദപുസ്തകത്തിൽ ഈ അമ്മ എടാ നീ കഷ്ടം അനുഭവിക്കരുതെന്ന് പറയുന്നില്ല, നീ ദുരിതം അനുഭവിക്കാൻ നീ വാണ്ടറിങ് പ്രീച്ചറായിട്ട് നടക്കണമെന്ന് പറയരുതെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സംഗതികൾ ആവശ്യപ്പെടുന്നതായിട്ട് പറയുന്നില്ല. വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും അവൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതായിട്ട് പറയുന്നില്ല. എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ മകനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവമാതാവിന്റെ മധ്യസ്ഥത സഭയിൽ ഏറ്റവും പ്രസക്തമായിരിക്കുന്നത്. ദൈവമാതാവിന്റെ മധ്യസ്ഥത സഭ വിശ്വാസികൾക്ക് ഏറ്റവും പ്രസക്തമായിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി ഒന്നും ആവശ്യപ്പെടാതെ മറ്റുള്ളവർക്ക് വേണ്ടി ആവശ്യപ്പെടും. അവര് തന്നെക്കാൾ ശ്രേഷ്ഠരായിരിക്കണമെന്നുള്ള ഒരു ബോധ്യം, മറ്റുള്ളവർ തന്നെക്കാൾ മാനിക്കപ്പെടണമെന്നുള്ള ബോധ്യം, തന്നെക്കാൾ ശ്രേഷ്ഠരായിരിക്കണമെന്നുള്ള ബോധ്യം, അതിനെയാണ് ഹ്യൂമിലിറ്റി, കൈൻഡ്നെസ് എന്നൊക്കെ കൊണ്ട് കനിയമറിയാമിന്റെ ജീവിതത്തിൽ നിന്നർത്ഥമാകുന്നത്. തന്നെക്കാൾ ശ്രേഷ്ഠമായ അവസ്ഥയിൽ മറ്റുള്ളവർ ആയിരിക്കണം. ആ വീട്ടുകാരുടെ മാന്യത നീ ഇപ്പോഴും ഈ ലാസ്റ്റ് സെർവ് ചെയ്യുന്നവരെ ഇത്രയും ശ്രേഷ്ഠമായ വീഞ്ഞ് കരുതി വെച്ചിരുന്നോ എന്ന് വിരുന്നുകാരെല്ലാം കൂടെ പറയുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോ അവരെ പോയിട്ട് നിന്ന് കേട്ട് കഴിഞ്ഞപ്പോ ഈ അമ്മയ്ക്ക് സന്തോഷമായി. അതാണ് കനിയമറിയാമിന്റെ മധ്യസ്ഥതയുടെ പ്രസക്തി. അതാണ് ഈ ഞാനീ പറഞ്ഞ ഇപ്പൊ ഏത് വാക്ക് പറഞ്ഞേ ഹസദ് എന്ന് പറയുന്ന അർത്ഥം കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഏതൊക്കെ രണ്ടു വാക്ക് പിടിച്ചു, ഹാനാൻ പറഞ്ഞു, ഹസദ് പറഞ്ഞു, പിന്നെ മൂന്നാമത് അച്ഛൻ പറഞ്ഞ പദമാണ് സ്നേഹം. സ്നേഹത്തിനുള്ള ഹീബ്രു പദമാണ് ആഹബ്. ആഹബ് ആഹബ് ഇംഗ്ലീഷിൽ എഴുതിയ എ എച്ച് ഇ ബി എന്ന് എഴുതാം, പക്ഷെ അത് ഇംഗ്ലീഷ് അല്ലത് ഹീബ്രു പദം ആഹബ് സ്നേഹം. സ്നേഹം മനുഷ്യവർഗത്തോടുള്ള നമുക്കറിയാമല്ലോ, നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇത്ര അമ്മമാരുണ്ടല്ലോ, നിങ്ങൾക്ക് മക്കളുമാരുണ്ട്. നിങ്ങൾ ഈ മക്കളുമാരെ വളർത്തുമ്പോ അവരെ താലോലിച്ച് വളർത്തുമ്പോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇവർ വളർന്നു വരുമ്പോ എന്നെ അവർ വളർന്ന് അവർ വലുതാവുന്ന കാണുന്നതിന്റെ സന്തോഷം, അവരിലൂടെ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന റെപ്യൂട്ടേഷൻ, പിന്നെ അവർ നിങ്ങളെ സംരക്ഷിക്കുന്നത്, പിന്നെ വാർദ്ധക്യത്തിലായിരിക്കുമ്പോ കരുതുന്നത്, പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള അനി ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പം ചെറുക്കന്മാര് മല്ലു പിടിക്കാൻ വരുന്നത്, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ പിന്നിൽ നമ്മുടെ പിന്നെ ഒരു ഇതുണ്ട്. ആ സ്നേഹേ ഉള്ളൂ, അത്രയൊക്കെ സ്നേഹേ ഉള്ളൂ മക്കളോട് ഓരോ അമ്മയ്ക്കും. അത് കവിഞ്ഞുണ്ടോ എന്നുള്ളത് ചിലപ്പോ നമ്മൾ തന്നെ പ്രകടമാ. എങ്ങനെയാ ചെറുക്കൻ ഏതെങ്കിലും വൈറ്റ് പെണ്ണിനെ ബ്ലാക്ക് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പറയുമ്പോ അറിയാം ഈ പറഞ്ഞ സ്നേഹമല്ല, ഈ ഇറങ്ങിപ്പോടോ എനിക്കിങ്ങനെ ഒരു മോനില്ല അല്ലേ. അപ്പൊ എത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ സ്നേഹം എന്ന് പറയുന്ന അത്രയൊക്കെ ഉള്ളു. മനുഷ്യരുടെ സ്നേഹത്തിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതിൽ കവിഞ്ഞൊരു സ്നേഹമൊന്നും സാധാരണ വരുന്നൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അമ്മ ഈ കുഞ്ഞിന് മകനെ വളർത്തിയത് ഇത്രയും കഷ്ടപ്പെട്ട് അപമാനം സഹിച്ച് വളർത്തി ഈ അമ്മയ്ക്ക് എന്തോ? പക്ഷെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് മുഴുവൻ തന്റെ മകൻ നിദാനമായി തീരും എന്ന് പറഞ്ഞപ്പോ അവളോട് അതിന് പകരം അവൾക്ക് കിട്ടുന്ന എന്താന്നാ, നിന്റെ ഹൃദയത്തിലൂടെ വാൾ കിടക്കുന്ന എന്താ പറഞ്ഞേ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് നിന്റെ മകൻ നിദാനമായി തീരുമ്പോ നിന്റെ ഹൃദയത്തിലൂടെ വാൾ കിടക്കും എന്ന് പറഞ്ഞ് അത് സഹിക്കാൻ തയ്യാറാകുന്ന അതാ സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹത്തെ പറ്റി അതേ ദിവസം പറയുന്നത് കന്യമറിയാമിന്റെ സ്നേഹം എന്ന് പറയുന്നതാണ്. കന്യമറിയാം വെളിപ്പെടുത്തുന്ന സ്നേഹം, കന്യമറിയാമിലൂടെ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് ലഭിച്ചിരിക്കുന്ന, ലോകത്തിന് ലഭിച്ചിരിക്കുന്ന സ്നേഹത്തെ പറ്റിയുള്ള പാഠം എന്ന് പറയുന്നത്. അപ്പൊ ഈ ദൈവകൃപ എന്നുള്ള കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. പുതിയ നിയമ ചരിത്രം തുടങ്ങുമ്പോ പുതിയ നിയമ ചരിത്രത്തിലെ ആദ്യത്തെ പദം കൃപ എന്നുള്ള, ദൈവകൃപ എന്നുള്ള പദം കന്യമറിയാൻ കേൾക്കുമ്പോ അത് അതിൽ അടങ്ങിയിരിക്കുക. കൃപ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പറയാ, കൃപ എന്നുള്ളത് എന്താണെന്ന് പറയാ. മൂന്ന് പദങ്ങൾ പഠിച്ചു നമ്മളത്, ഹാനാൻ ഹസദ് ആൻഡ് ആഹബ്. ഹാനാൻ ഹസദ് ആൻഡ് ആഹബ്. ശാലീനത ശാലീനത കൈൻഡ്നെസ് ഹസദ് കൈൻഡ്നെസ് ആൻഡ് സ്നേഹം, ഇത് നിറഞ്ഞവർക്കാണ് ദൈവകൃപ ഉള്ളത്. അവരുടെ ജീവിതത്തിലാണ് സമാധാനം. ആ സമാധാനമാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് നാം കാണുന്നത്, ഇതാ നിന്റെ അമ്മ. ഇത് കൂടുതൽ ഒരു മകൻ മരിക്കാൻ പോകുമ്പോ പോലും
അമ്മയെ പറ്റിയുള്ള കരുതൽ, അതാണ് സമാധാനം. അല്ലാതെ ദുഃഖങ്ങളില്ലാത്ത അവസ്ഥയല്ല സമാധാനം എന്ന് പറയുന്നത്. ദൈവിക കരുതലിന്റെ അവസ്ഥയ്ക്കാണ്. ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുന്ന, സംരക്ഷണം അനുഭവിക്കുന്ന, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് എടുക്കുമ്പോ ദൈവം ആ കരുതൽ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുന്ന, അതാണ് സമാധാനം എന്ന്. ദൈവിക കരുതൽ അനുഭവിക്കുന്ന അവസ്ഥയ്ക്കാണ് സമാധാനം എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ വേദഭാഗം അച്ഛൻ എടുത്തത്, അല്ലെങ്കിൽ ഈ ഈ ഈ തീം ദൈവമാതാവിനെ പറ്റി ഈ ആഴ്ചയിൽ നാം പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന വചനിപ്പിന്റെ ഞായറാഴ്ച നമ്മൾ കൊണ്ടു വരുമ്പോ ഈ ദൈവവചന ദൈവമാതാവിനെ പറ്റി ചിന്തിക്കുവാനും വചനിപ്പിന്റെ ചിന്തകളെ നമുക്ക് അയവിറക്കുവാനും ധ്യാനിക്കുവാനും ഇതൊക്കെ ഉണ്ടമടിയായതിൽ അത് അനുഗ്രഹകരമായിട്ട് പ്രത്യേകമായിട്ട് കാണുന്നു. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
മറപ്രേമിന്റെ അനുതാപത്തിന്റെ കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയിടണമെന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, വിടയാധികാരം ചെയ്തതിനാം മുമ്പേ കാണതു വഷളായി. കർത്താവേ എൻ പ്രാർത്ഥനയാൽ സുന്ദര
കർത്താവേ ദുശ്ചിന്തകളും പാപവികാരങ്ങളുമാറ്റ കളവില്ലാത്തൊരു ബ്രഹ്മലമാ ചിത്തമേനിക്കേടണമേ. കർത്താവേ വന്തദിവുകളോ
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നൽകിയിട്ടുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത്, 6 വയസ്സ് പ്രായമുള്ള ഡാനിയൽ ജോർജ്, സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ ഒരു ഇടവാംഗമാണ്. ലുക്കീമി ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. നിലമിടുക്കനായ ഒരു ഒരു മകനാണ്. കുടുംബമൊക്കെയും ആ മകന്റെ രോഗത്തിൽ പ്രയാസപ്പെട്ടിരിക്കുന്നു. ആ മകന് ആശ്വാസവും സൗഖ്യം ലഭിക്കാനായിട്ട് ദൈവസേനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും മാതാപിതാക്കൾക്ക് ധൈര്യവും, ഈ ഒരു വളരെ പ്രയാസം നിറഞ്ഞ സ്ഥലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം ധൈര്യം നൽകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം ഇന്ന് സർജറിയുള്ള സാലി കുര്യാക്കോസിനെ, ചിക്കാഗോയിലാണ്, സാലി കുര്യാക്കോസിനെ ദൈവസന്നിധിയിൽ ഉറക്കാം. സർജറിയൊക്കെയും അനുഗ്രഹമായിട്ട് പോകാനും ദൈവത്തിന്റെ കരങ്ങളൊക്കെയും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം സുഖം പ്രാപിച്ചു വരുന്ന, ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ് സുഖമൊക്കെ പ്രാപിച്ചു വരുന്ന രാജിയെ ദൈവസന്നിധിയിൽ ഉറക്കാം. അതുപോലെ ആലീസിനെ ദൈവസന്നിധിയിൽ ഉറക്കാം.
മറ്റേതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ഒരു ഫ്രൈസിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആരുടെയെങ്കിലും ഓർമ്മയിൽ രോഗികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ മൗനമായിട്ട് ദൈവസന്നിധിയിൽ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ ഇളകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു പ്രഭാതക്കാലം കൂടെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടുവാനും ദൈവമേ അങ്ങേ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഞങ്ങളെ ഇന്ന് കൂട്ടിച്ചേർത്ത കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ആയിരുന്നു കൊണ്ട് അവിടുത്തെ വലിയ വചനങ്ങളെ കേൾക്കുവാനും പഠിക്കുവാനും ജീവിതത്തെ തിരുമുമ്പാകെ സമർപ്പിക്കുവാനുമൊക്കെയായി ഈ ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് നൽകിയ അവിടുത്തെ മഹാകൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നന്ദിയുള്ളവരായും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അപ്രകാരം ജീവിപ്പാനും തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ വന്നു പോകുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും അവിടുന്ന് ക്ഷമിക്കണമേ. കർത്താവെ, കുറവുകളെക്കുറിച്ച് ബോധ്യമുള്ളവരായി കൂടുതൽ വിശുദ്ധിയിലേക്കും നന്മയിലേക്കും വളരുവാൻ തക്കവണ്ണം അനുദിന ജീവിതത്തിൽ അവിടുന്ന് അടിയങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കണമേ. ഈ കൂടിവരവനായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ദിനം തോറും മുടക്കം കൂടാതെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ ഓരോരുത്തരെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, വേദനയിലും പ്രയാസത്തിലും മാനസികമായ വളരെ പ്രയാസത്തിലും കഴിയുന്നതിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം തരാത്തതായ സ്വർഗീയ സമാധാനം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ അവിടെ നിറയ്ക്കണമേ. പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ദൈവമേ, രോഗത്തിന്റെയും പ്രയാസത്തിന്റെയും കാലഘട്ടങ്ങൾ നിന്നെ കൂടുതൽ വിളിക്കുവാനും നിന്നിൽ കൂടുതൽ സങ്കേതം പ്രാപിക്കുവാനുമുള്ള നല്ല അവസരമാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. മറിയാം കർത്താവെ, അവിടുത്തെ മാതാവായ അമ്മ അവിടുത്തെ പ്രാതികൂല്യ ജീവിതത്തിൽ അതിനെ അഭിമുഖീകരിച്ച് മറ്റുള്ളവർക്ക് ആശ്രയമായി തീർന്നതുപോലെ പ്രതിസന്ധി കാലഘട്ടങ്ങൾ കർത്താവെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അങ്ങനെ വലിയ ആശ്വാസം നിങ്ങൾ നിന്ന് കണ്ടെത്തുവാനും നിന്റെ മക്കളെയൊക്കെ സഹായിക്കണമേ. പ്രത്യേകിച്ച് അവരിൽ ചെയ്യുന്ന എല്ലാ മരുന്നുകളിലും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. എല്ലാ പരിശോധനകളെയും കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി നിറയ്ക്കുമാറാകണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കൂടി വരവിനെ അവിടുന്ന് വാഴ്ത്തണമേ. ഇതുമൂലം കർത്താവെ, അനേകർക്ക് നിന്റെ കൃപ ലഭിക്കാനുള്ള വലിയ അവസരമാക്കി അവിടുന്ന് തീർക്കണമേ. സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. ഈ സഭ ലോകത്തിൽ കർത്താവെ നിന്റെ നല്ല സാക്ഷ്യം നിർവഹിക്കുവാൻ സഭാ മക്കളെല്ലാവരെയും അവിടെ നിന്ന് ഒരുക്കണമേ. എന്നെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഈ ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുമേനിയെ ഓർക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. എല്ലാം കർത്താവെ തിരുനാമഹത്വത്തിനാക്കി അവിടെ തീർക്കണമേ. എല്ലാ ദേവാലയങ്ങളെയും എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേ. നീ കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ, പ്രത്യേകിച്ച് പലവിധമായ ആവശ്യങ്ങളും ഭാരങ്ങളും ഒക്കെ ആയിട്ട് കടന്നു വന്നവരുണ്ട്, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. നല്ല ആവശ്യങ്ങളിൽ തിരുസാന്നിധ്യം കൂടെ ഇരുന്ന കർത്താവെ, തിരുനാ മഹത്വത്തിനായി അവ ലഭ്യമാകുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും അവരുടെ എല്ലാ ജീവിതങ്ങളെയും അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ. ഈ ലോകത്തിൽ ഇന്ന് നടക്കുന്ന എല്ലാ ഭീകര ആക്രമണങ്ങളെയും കർത്താവെ, അതിന് ഇരയായിത്തീരുന്ന എല്ലാ ജനസമൂഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥ, ഭീകരരെ അവർക്ക് യഥാർത്ഥ മനസ്സാന്തരമുണ്ടായി നിങ്ങളിലേക്ക് തിരിയുവാൻ തക്കവണ്ണം ഉള്ളതായ സാഹചര്യങ്ങളെ അവിടുന്ന് ഒരുക്കി കൊടുക്കണമേ. പ്രത്യേകിച്ച് അതിൽ ഇരകളായിത്തീരുന്ന അനേകായിരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, ഭവനം നഷ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ അനേകായിരങ്ങൾ കർത്താവെ വേദനയിലും പ്രയാസത്തിലും കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ സമാധാനവും നിങ്ങളുടെ പ്രത്യാശയും അനുഭവിക്കാൻ അവരെയൊക്കെ സഹായിക്കണമേ. അതാ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടംപെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നന്മകളാലും കൃപകളാലും എല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് രാജാവായി, അവിടുന്ന് നടത്തിപ്പുകാരനായി ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും തിരുസാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങളെ ഒക്കെ സഹായിക്കണമേ. എല്ലാ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. നാഥ, വീണ്ടും കൂടി വരുവോളം അവിടുത്തെ വിസ്താരമേറിയ ചിറകടിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ പേര് പറയപ്പെട്ട എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ സാന്നിധ്യത്താൽ അവരെ നയിക്കണമേ. അവരുടെ വേദനകളിൽ അവിടുന്ന് കൂട്ടായിരിക്കണമേ. കർത്താവെ, നിങ്ങൾ നിന്ന് ആശ്വാസം പ്രാപിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും അവരുടെ ശിഷ്ടകാലത്തെ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ അവിടുത്തെ സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടും, ഞങ്ങൾ പേരോടുത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇതിന് ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാശ്രമത്തെ പോലത്തെ വീണ്ടും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം വളരെ നല്ല ഒരു ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട വൈ ജോണച്ചനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആരാധ്യരായ എല്ലാ വൈദികരോടുള്ള നന്ദി ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നിരന്തരം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിനകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ മക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ ഏർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ രോഗികളായിട്ടൊക്കെ പേര് ഓർത്ത് പ്രാർത്ഥിച്ചവരെ ഒക്കെയും നിങ്ങളുടെ ചുമ്മായിരിക്കുന്ന അവസരങ്ങളിലും അവരുടെയൊക്കെ പേരുകൾ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരുപക്ഷെ അനേകരുടെ പ്രാർത്ഥനകളൊക്കെ ഈ ലഭിക്കുമ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെ അതിലൂടെ ഒരു മുഖാന്തരമാണ്. ഒരുപക്ഷെ ഇവരെ അറിയാത്ത പലർക്കും ഈ പേരുകൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ പേരുകൾ ഓർക്കുവാനും തീർച്ചയായിട്ടും അവർക്കൊരു വലിയ കുടുംബത്തിലായാലും വലിയൊരു ബലമാണ് നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ വലിയൊരു ലക്ഷ്യം അത് തന്നെയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകാതിരിക്കുക. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. പ്രത്യേക റെക്കോർഡ് ചെയ്ത മനോജ്, അതുപോലെ തന്നെ ബൈബിള് വായിച്ച ജോളി, എല്ലാവരെയും വീണ്ടും ഓർക്കുന്നു. ദൈവം അവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.